ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ our life is becoming more and more complicated and it is very demanding. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജോലികളും നമ്മുടെ ജീവിതങ്ങളും ലോകത്തിനുള്ള എല്ലാ പ്രവൃത്തികളും നമ്മളിൽ നിന്ന് വളരെ ആവശ്യപ്പെടുകയും വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ സങ്കീർണമായമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, മടുക്കുവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളും വ്യക്തികൾക്കും അതിൻ്റെതായ രീതിയിൽ നമുക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു അവസ്ഥയിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഒരുപക്ഷെ നിങ്ങളും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ലോകം സങ്കീർണമായിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മേൽത്തരമായ പല മെസ്സേജുകളും പ്രസംഗങ്ങളും കേൾക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കർത്താവ് ഇതൊക്കെ എങ്ങനെ ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ചിന്തകളാൽ നമ്മൾ ഭാരപ്പെടാറുണ്ട് അല്ലേ? ലോകപരമായിട്ട് നമ്മൾ പല ഭാരങ്ങളും പല കാര്യങ്ങളിൽ ഭാരപ്പെടാറുള്ളപ്പോൾ തന്നെ നമ്മുടെ സ്പിരിച്വൽ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അത്തരത്തിൽ ഒരു നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള ഒരു ബദ്ധപ്പാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളില് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെ. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളപ്പോൾ തന്നെ നമ്മൾ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഈ സമയങ്ങളിൽ എന്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഇതാണ്. എനിക്ക് എന്റെ ജീവിതം, എന്റെ ക്രിസ്തീയ ജീവിതം അല്പം ഊഷ്മളമായും ലഘുവായും സ്വാതന്ത്ര്യത്തോടെയും എങ്ങനെ ജീവിക്കാമെന്നുള്ള ചിന്തകളാലാണ് ഞാൻ ഈ സമയങ്ങളില് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായിട്ടുള്ള എന്റെ ചിന്ത. അപ്പോൾ നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, സങ്കീർണമല്ലാത്ത, ലഘുവായ ഒരു ക്രിസ്തീയ ജീവിതം ജയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് ഉപാധിയായി എബ്രായർക്കാർ എഴുതിയ ലേഖനം 12:1 അതിന്റെ 1-3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12:1-3.
ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും.
അതെ, നമ്മൾ വളരെയധികം കേൾക്കുകയും വ്യക്തിപരമായും കൂട്ടായ്മയായും ധ്യാനിച്ച വചനങ്ങൾ ആണിത്. അതിൽ പ്രത്യേകമായിട്ട് അല്ലെ അഡീഷണൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ അതിന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ സാഹചര്യം ഇങ്ങനെയാണ്, അവിടെ പറയുകയാണ്, ദെയർഫോർ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമ്മുടെ ചുറ്റിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ 11-ാം അധ്യായത്തില് വിശ്വാസികളുടെ, വിശ്വാസവീരന്മാരുടെ ഒരു ലിസ്റ്റ് അല്ലെ ഒരു പട്ടിക പറഞ്ഞതിന് ശേഷം അവിടെ പറയുകയാണ് ആകയാൽ നാമും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റിലുണ്ട്. അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മൾക്കറിയാം ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് പല മെറ്റഫർ അല്ലെങ്കിൽ പല ഉദാഹരണങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിട്ടുണ്ട്. കർഷകൻ വിത്ത് വിതയ്ക്കുന്നു, വിത്ത് മുളച്ചു വരുന്നു, അത് ഫലം കായ്ക്കുന്നു, അങ്ങനെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോർക്കളത്തിൽ പോരാടുന്ന പടയാളിയുടെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഉദാഹരണം ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയുടെ, ഒരു സ്പോർട്സ്മാന്റെ, അല്ലെങ്കിൽ സമ്മാനം വാങ്ങിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ, ജയിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ അധ്വാനിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയുടെ ഉദാഹരണത്തിലൂടെ, ഒരു സ്പോർട്സ്മാൻ, ഒരു 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 ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ സാഹചര്യങ്ങളോട് തുലനം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ ചുറ്റിലുണ്ട്. സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ ചുറ്റിലുണ്ടെന്ന് പറയുമ്പോൾ, ഈ സാക്ഷികളുടെ സമൂഹം നമ്മൾ ഓടുമ്പോൾ അവിടെ കൈയടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമല്ല, അങ്ങനെ ഒരു സമൂഹമല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇവര് നമുക്ക് വേണ്ടി അല്ലെ ജാഗരിക്കുകയും ഇവര് നമുക്ക് വേണ്ടി കൈയടിക്കുകയും നമ്മളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ കാര്യമല്ല പറയുന്നത്. നമുക്ക് മുന്നേ ഓടിയ, വിരുദ് പ്രാപിച്ച, ജയം നേടിയ ഒരു സമൂഹം, അത് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സാക്ഷികളുടെ ഒരു സമൂഹമുണ്ട്, അവരെ നോക്കി നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ നമുക്ക് എന്ന് പറയുമ്പോൾ ആ വിശ്വാസികളല്ല, അവിടെ വിശ്വാസികളല്ല നമുക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ലെറ്റ് അസ് ഡു സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വേറൊരു വ്യക്തിയും ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ അല്ലെ. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും ലെറ്റ്സ് മേക്ക് എ ടീ, നമുക്കൊരു ചായ ഇടാം എന്ന് പറയുമ്പോൾ നമ്മളാണ് എല്ലാം ചെയ്യുന്നത് എങ്കിലും അവർ ഗ്ലാസ് എടുത്തുകൊണ്ട് വരുന്നു അല്ലെ, പഞ്ചസാര നമുക്ക് തരുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. നാമും പരിശുദ്ധാത്മാവും ചേർന്നുള്ള ഒരു പ്രവൃത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രിയപ്പെട്ടവർ, ഇവിടെ എന്നെ ചിന്തിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യേശുവിനെ നോക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം യേശുവാണ് നമ്മുടെ ഗോള് അല്ലെ, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം യേശുവാണ്, യേശുവാണ്, യേശുവിനെ നോക്കുക, അതിനുള്ള മാർഗവും യേശുവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യുവർ ഓദർ ആൻഡ് പെർഫെക്റ്റഡ് ഓഫ് യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ നായകനും പൂർത്തി വരുത്തുന്നവനും. നമ്മുടെ ലക്ഷ്യം യേശുവാണ്, നമ്മുടെ അതിനുള്ള മാർഗവും യേശുവാണ്. അവിടെ അതിനെക്കുറിച്ച് ധാരാളമായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ, അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുപോവുക. ഇവിടെ നമുക്കറിയാം ഓട്ടക്കളത്തിൽ ഓടുന്നവർ, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അല്ലെ. അദ്ദേഹത്തിന്റെ ഡ്രസ്സ് നമ്മൾ നോക്കിയാൽ ആ വ്യക്തി വലിയ ഗൗണൊക്കെ ഇട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ടിപ്പനായിട്ടുള്ള കോട്ടൊക്കെ ഇട്ടുണ്ടെന്നല്ല അദ്ദേഹം ഓട്ടക്കളത്തിൽ ഓടുന്നത്. അദ്ദേഹം മിനിമൽ ഡ്രസ്സ്, വളരെ മിനിമൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടമാണ് ഇവിടെ പറയുന്നത്. അതേ അർത്ഥത്തിൽ ഇവിടെ പറയുകയാണ്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നിരിക്കുന്ന ലേ അസൈഡ് എവരി എൻകുംബറൻസ്. ഇപ്പൊ എൻകുംബറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം വിൽപ്പന വാങ്ങുന്ന ആൾക്കാർക്കറിയാം, നിങ്ങൾ സ്ഥലം വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ്, അത് അതോറിറ്റിയിൽ നിന്ന് BBMB നിന്ന് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കും. അതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ്. അതായത് ഈ സ്ഥലത്തിന് ബാധ്യതകളൊന്നുമില്ല, അടച്ചു തീർക്കാൻ ലോണില്ല അല്ലെ, ഇതാർക്ക് ഈടുവെച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എൻകുംബറൻസ്. അങ്ങനെ ഇവിടെ പറയുകയാണ് സകല ഭാരവും, സകല ഭാരവും, പിന്നെ ഈസിലി എൻടാംഗിൾഡ് സിൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാപങ്ങളുണ്ട്, നമ്മളെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ചില ഭാരങ്ങളുണ്ട്, അത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ചില പാപങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപത്തെ വെറുക്കുന്നവരാണ്, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. എങ്കിലും നമ്മൾ ചില പാപങ്ങൾ വിട്ടു കളഞ്ഞു എന്ന് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കേൾക്കുന്നു, നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല. എങ്കിലും നമ്മുടെ ഉദ്ദേശം അതാണ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈസിലി എൻടാങ്കിൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ പിടിക്കപ്പെടാൻ സാധ്യതയുള്ള പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനെ ഞാൻ തെറ്റ് സിൻസ്, അതായത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാത്ത ചില പാപങ്ങൾ, ചില സാഹചര്യങ്ങൾ, അത് പല രീതിയിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളിലൂടെ നമുക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ചെയ്തു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിന്റെ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഉള്ള പ്രായത്തിൽ അനുഭവപ്പെടുന്ന ഒരു പാപം ആയിരിക്കത്തില്ല നമ്മളെ എൻടാങ്കിൾ ചെയ്യുന്നത്, അല്ലെ നമ്മളെ പിടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു 40 വയസ്സായ ഒരു വ്യക്തിയെ പിടിക്കുന്നത് ആ ഒരു പാപങ്ങളായിരിക്കത്തില്ല. ഒരു യൗവനക്കാരനായ യൂത്ത് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഇന്റർനെറ്റ് ഒരു പ്രശ്നമായിരിക്കും, അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം മറ്റൊന്നായിരിക്കും, ജീവിതത്തിനുള്ള വറീസ് ആയിരിക്കും. അതല്ലെങ്കിൽ 60 വയസ്സ് 70 വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ എൻടാങ്കിൾ ചെയ്തിരിക്കുന്ന, അയാളെ പിടിക്കപ്പെടുന്ന ഒരു, ആ വ്യക്തിയെ പിടിക്കപ്പെടുന്ന ഒരു പാപം ഒരുപക്ഷെ ഗ്രാംബ്ലിങ്ങും മർമറിങ്ങും പിറുപിറുപ്പും വാദവും ഒക്കെ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച്, നമ്മുടെ പ്രായമനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജോലി അനുസരിച്ച്, ഇങ്ങനെ പല രീതിയിൽ നമ്മളെ പിടിക്കപ്പെടാൻ സാധ്യതയുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് ഈ ഭാരവും ഇങ്ങനെയുള്ള ഈസിലി നമ്മളെ പിടിക്കപ്പെടാൻ സാധ്യതയുള്ള പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് യേശുവിനെ നോക്കി ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിതം, ഒരു കോംപ്ലിക്കേറ്റഡ് ഇല്ലാത്ത, സങ്കീർണമല്ലാത്ത ഒരു ജീവിതം, നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിലാണ് ഈ 1, 2, 3 വചനങ്ങൾ പറയുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളെ ഓടുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു 100,000 കൂട്ടം പാപങ്ങളായിരിക്കത്തില്ല നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നത്. മേ ബി 1 or 2 ഒരു 1 or 2 പാപങ്ങളായിരിക്കും നമ്മളെ ജീവിതത്തിൽ. എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പക്ഷേ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും സ്ഥിരതയോടെ ഓടുവാൻ സാധ്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ഒരുപക്ഷെ ഇന്റർനെറ്റ് ആയിരിക്കും പലർക്കും, ഒരുപക്ഷെ ജീവിതത്തിന്റെ വറീസ് ആയിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ കണ്ടുപിടിക്കുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ലെറ്റസ് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്ക് ഈ ഭാരവും പാപവും ഇറക്കി വെക്കാം. ഇവിടെ ചില കാര്യങ്ങൾ ഭാരത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പാപത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നെ എൻകറേജ് ചെയ്ത കുറച്ച് വചനങ്ങൾ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. അവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റെഫറൻസ് തരാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അതിന്റെ ഒരു വലിയ കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ദൈവവചനത്തെ അല്പം ഒരു ശിശു സഹജമായ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി എടുക്കുകയാണെങ്കിൽ അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും ദൈവവചനം നമുക്ക് വെളിപാടുകളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. യെസ്, വെളിപാട് വേണം, അത് ദൈവം തരും. പക്ഷേ നമ്മൾ ദൈവവചനം വളരെ സിമ്പിളായിട്ട് വായിക്കുകയും ഒരു സിമ്പിളായിട്ട് ധ്യാനിക്കുകയും ചെയ്താൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ഇവിടെ പറയുകയാണ്, നമ്മൾ ലെറ്റ് അസ് ലേ അസൈഡ്, അതായത് നമുക്ക് ഉപേക്ഷിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ഗൈഡ് ലൈൻ, ഒരു ഒരു ഉദ്ദേശം ത്തിന്റെ ഒരു പട്ടിക ഞാൻ നിങ്ങൾക്ക് പറയാം. ആദ്യമായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഭാരങ്ങളും അല്ലെങ്കിൽ മുറുകെ പറ്റുന്ന പാപങ്ങളെയും മാറ്റിവെക്കാൻ വരേണ്ട സാഹചര്യങ്ങളും വരേണ്ട കാര്യങ്ങളെയും കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-38 വാക്യങ്ങൾ.
എന്നേക്കാൾ അധികം മകനെയോ മക്കളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും.
അതെ, ഇതിന്റെ 37-ാം വചനം പറയുകയാണ്, എന്നേക്കാളധികമായി അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇവിടെ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തില് തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള, ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ നിൽക്കുകയും നിൽക്കാൻ സാധ്യതയുള്ള വ്യക്തികളെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി വ്യക്തികൾ നിൽക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ മക്കളെയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ ആരും എനിക്ക് യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് വളരെ സാഹചര്യങ്ങൾ ദൈവം ചില ടെസ്റ്റുകൾ അനുവദിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ബാപ്റ്റിസം തടസ്സപ്പെടുത്തുന്ന ചില ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വിവാഹത്തിന്റെ സമയത്ത് നമ്മൾ എടുക്കേണ്ട ആരെ വിവാഹം ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യങ്ങളായിരിക്കും. പല കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് വീതം തരാൻ അധികാരമുള്ള ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അപ്പനമ്മയോ കുറിച്ചായിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിന് തടസ്സം നിർത്തുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ വി ഷുഡ് ലേ എസൈഡ്, അത് നമ്മൾ മാറ്റണമെന്നാണ് ഇവിടെ ദൈവവചനത്തിൽ നമ്മളോട് പറയുന്നത്. വി ഹാവ് ടു ബി കെയർഫുൾ. അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, കർത്താവിനേക്കാൾ ഉപരി ഇവരെ ഒന്ന് അനുസരിക്കുവാൻ, ഇവരെ ഒന്ന് ഫോളോ ചെയ്യുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല. അവിടെ വ്യക്തികൾ നമ്മുടെ ക്രിസ്തീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. രണ്ടാമതായി, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 14-ാം വചനം,
മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ബലം കൊടുക്കാത്തവരത്രേ.
അതെ, ഇവിടെ നമുക്കറിയാം വിതയ്ക്കുന്ന വിതക്കാരന്റെ ഉപമയിൽ പറയുകയാണ്, അവിടെ മുള്ളിനിടയിൽ വീണ വചനം അത് ബലം കായ്ക്കാതെ പോയി, വേണ്ടത്രവണ്ണം ബലം കായ്ക്കാതെ പോയി, അത് ഞെരുങ്ങിപ്പോയി. 3 കാര്യങ്ങളാണ് അതിന് തടസ്സമായി നിന്നത്: വറീസ്, റിച്ചസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ലവ്. ഇവിടെ സംസാര ഭോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംസാരത്തിനുള്ള പ്രശ്നങ്ങളല്ല, വറീസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ വറീസ്, സംസാരഭോഗം. ഇവിടെ ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി. അപ്പം ഈ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഇതായിരിക്കാം നമ്മളെ ഹോൾഡ് ചെയ്യുന്ന, ഗ്രിപ്പ് ചെയ്യുന്ന പ്രശ്നം: വറീസ്, ധനം, സംസാരഭോഗം, അല്ലെങ്കിൽ ധനത്തിന്റെ വഞ്ചന, ചിന്തകളുടെ ഹോണ്ടിങ് ആയിട്ടുള്ള നമ്മളെ പിടിക്കപ്പെടുന്ന ചിന്തകൾ, അല്ലെങ്കിൽ അല്ലെ ജീവിതത്തിലുള്ള പ്ലഷേഴ്സിനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 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 ജീവിതം ഒരു 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 ദൈവ ഭക്തിയുടെ അപ്പുറത്തുള്ള ഒരു ഒരു ദൈവഭക്തിയുടെ അപ്പുറത്തുള്ള ഒരു എന്തോ ഒരു പ്ലഷർ, ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, ഇത് പല കാര്യങ്ങളും നമ്മളെ തടസ്സപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ മുള്ളിനിടയിൽ വീണ വചനങ്ങളെ ആധാരമാക്കി ദൈവവചനം നമ്മളിവിടെ പറയുന്നത്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 61 വരെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം, Luke 9:57-62.
അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, പുറുനരിയർക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞറിയവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവനവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കാം എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു.
ഇവിടെ പറയുകയാണ് ഇതിന്റെ ആകെ തുക, അല്ലെങ്കിൽ ഒരു സമ്മറൈസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉള്ള വ്യക്തികൾക്ക് ഒരു റിയൽ മോട്ടീവ്സ് ഇല്ല. ഒരു ഒരു വലിയ ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ചില വ്യക്തികൾ റിയൽ മോട്ടീവ്സ് ഇല്ല. അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഹാഫ് കമ്മിറ്റ്മെന്റ്. അവരാരും വരത്തില്ല എന്ന് പറഞ്ഞില്ല, ഇപ്പൊ വരത്തില്ല എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവരാരും ഒരു റിയൽ മോട്ടീവ്സ് ഇവർക്കില്ല. ഇവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഇവർ റിയൽ മോട്ടീവ്സ് ഇല്ല. ആര് വിളിക്കുന്നു, എന്ത് വിളിക്കുന്നു, എപ്പോൾ വിളിക്കുന്നു എന്നുള്ളൊരു മോട്ടീവ്സ്, ഒരു 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 ചിന്ത ഇവർക്കില്ല. ഒരു പകുതി കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പകുതി കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തി, അതാണ് പറയുന്നത്, കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് പുറകോട്ട് നോക്കുന്നവൻ എന്റെ രാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം ഇല്ലാത്ത ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ആ തരത്തിൽ സീരിയസ് ആയിട്ട് എടുക്കാത്ത വ്യക്തികളാണെങ്കിൽ അത് നമ്മളെ ആ സീരിയസ്നെസ് ഇല്ലായ്മ, ആ ലേസിനെസ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിനുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സമാകും എന്നാണ് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു പകുതി കമ്മിറ്റഡ് ആയിട്ടുള്ള ഓക്കെ ഒത്താൽ ഒത്തു എന്നുള്ള ജീവിതത്തിൽ ആണ് എന്ന രീതിയിലാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് നമ്മളെ എൻടാംഗിൾ ചെയ്യും. അത് നമ്മളെ ഒരു അത് നമ്മൾ മാറ്റിക്കളയേണ്ട ജീവിതത്തിലെ അവസ്ഥകളാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 18:22-25 വരെ, അത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം.
അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തുകൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു.
അതോടനുബന്ധിച്ച് തിമോത്തി 1 തിമോത്തി 6:9-10
ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു.
അതെ, അതിന്റെ 9 എങ്ങനെയാണ് പറയുന്നത്? ധനികന്മാർ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. ദിവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടെഴുന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരും. അല്ലെങ്കിൽ പണത്തോടുള്ള സ്നേഹം, ലവ് ഓഫ് മണി. പ്രിയപ്പെട്ടവർ, ഇത് വളരെ കെയർഫുൾ ആകേണ്ട ഒരു വ്യക്തിയാണ്, ഒരു കാര്യമാണ്. യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ പണക്കാരനായതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അനുഗമിക്കാൻ സാധിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. പണസ്നേഹമുള്ളതുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുവാൻ സാധിക്കത്തില്ല. യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ, അവർ വളരെ യേശുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന, യേശുവിന്റെ മിനിസ്ട്രിയിൽ, യേശുവിന്റെ ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പണക്കാരായ സ്ത്രീകൾ യേശുവിനെ ഫോളോ ചെയ്യുകയും അവരോട് ആരും ദൈവം പറഞ്ഞില്ല അല്ലേ, നീ എല്ലാം വിറ്റിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞില്ല. വേറൊരു വ്യക്തിയോടാണ് ഇവിടെ പറയുന്നത്, നീ വിറ്റിട്ട്. ആ ആ ചാപ്റ്ററിന്റെ മേളിൽ പറയുന്നുണ്ട്, പണക്കാരായ സ്ത്രീകൾ യേശുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ശുശ്രൂഷയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു, അവരോടാരും ദൈവം ഇങ്ങനെ പറഞ്ഞില്ല. ഈ ഒരു വ്യക്തിയോടാണ് പറയുന്നത്. അപ്പോൾ ലോക പണസ്നേഹം, അതിനെക്കുറിച്ച് വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ശ്രദ്ധിക്കുക, പണസ്നേഹം നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഓട്ടത്തിന് തടസ്സമാകാൻ ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മളിൽ പലരും അതിൽ വീണുപോയിരിക്കാം. കർത്താവ് നമുക്ക് അതിന് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 21:34
നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു.
ഇവിടെ നമ്മൾ സാധാരണയായി ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കുക, കുടിക്കുക, അല്ലെ, യുനോ, ചിന്തിക്കുക കാര്യങ്ങൾ. പക്ഷെ ഇവിടെ പറയുന്നതിൽ അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകളാണ്. ഇവിടെ ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കെയർലെസ് ലിവിംഗ്, അല്ലെങ്കിൽ ഒരു എന്തുവാ, ഒരു വളരെ ചിന്തയില്ലാത്ത, ഉദ്ദേശശുദ്ധി ഇല്ലാത്ത നമ്മുടെ ജീവിതം. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ ഭാരപ്പെടുക, ഇതുപോലെയുള്ള കാര്യങ്ങളാൽ ഭാരപ്പെടുക. ഒരു കെയർലെസ് ലിവിംഗ്, വളരെ ഉദ്ദേശശുദ്ധി ഇല്ലാത്ത ഒരു ജീവിതം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. അതിവിടെ പറയുന്നതാണ്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടരുത്. അങ്ങനെയെങ്കിൽ ആ ദിവസം കെണി പോലെ വരും, നിങ്ങൾക്ക് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നു. ഇനി റോമാക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെ.
ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളി. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളി. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്.
ഇവിടെ പറയുകയാണ് ദൈവ വെളിച്ചത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു നീതിയോടെയുള്ള ഒരു ജീവിതം, അതല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള രഹസ്യമായിട്ടുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ദൈവ വെളിച്ചത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ പറയുകയാണ് ഇത് ഇപ്പോൾ ഇതാണ് സമയം. അത് ഇരുട്ടിന്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവ വെളിച്ചത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യൻസ് 7-ാം അധ്യായം അതിന്റെ 1-ാം വചനം.
പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക.
അതെ, ഇവിടെ അവർ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്, നമ്മുടെ പുറമേയും അകമേയും ശുദ്ധിയുള്ളവർ, ദൈവഭയത്തിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ ജീവിതം അങ്ങനെയുള്ളതാകട്ടെ. ഞാൻ അല്പം കൂടെ വേഗത്തിൽ പോകാം. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. Ephesians 4:22-24.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ബലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ.
ഇവിടെയും lay aside your old man, നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യനെ ധരിക്കുക, അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുക. ഒരു പുതിയ ജീവിതം അല്ലെ, നമ്മൾ രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പൊ നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചവരാണ്, അല്ലെ, നമ്മൾ പുതിയ മനുഷ്യരായവരാണ്. അങ്ങനെയുള്ളപ്പോൾ പഴയ മനുഷ്യന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം, അതിനെ മരിപ്പിക്കണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ മാറ്റണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി Colossians 3:5-8 അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. Colossians 3:5-8.
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ആദിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നുപോന്നു. ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യനും ബോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് തന്നെ കൂടെ ഉരിഞ്ഞു കളഞ്ഞു.
അതെ, മുമ്പ് പറഞ്ഞ കാര്യങ്ങളോട് ബന്ധമുള്ളതെങ്കിലും ഇവിടെ അസന്മാർഗികത, ഇമ്മോറാലിറ്റി, അത് നിങ്ങളുടെ ജീവിതത്തിൽ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ സെക്സ്വൽ സിൻ, ലൈംഗിക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, അങ്ങനെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റണം എന്നതിനെ കുറിച്ചാണ് ഈ വചനത്തിൽ നമ്മളോട് പറയുന്നത്. ഇനി 1 പീറ്റർ 2-ാം അധ്യായം 1 പീറ്റർ 2:1.
ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കൊടുപ്പാൻ വാഞ്ചിപ്പിൻ.
ഇവിടെയും ലേ സൈഡ്, പുട്ടിംഗ് എ സൈഡ്, എന്തൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത്? ചതിവ്, വ്യാജഭാവം, അസൂയ, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പോക്രസി, കപടം, കപടത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നമുക്ക് മുന്നോട്ട് ഓടുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കപടത അല്ലെങ്കിൽ ഹിപ്പോക്രസി നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള അതിന്റെ എല്ലാ ഭാവങ്ങളും, അതിന്റെ അസൂയയായിരിക്കാം, നുണയായിരിക്കാം, ഇതെല്ലാം ഹിപ്പോക്രസി എന്നുള്ള പാപത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാറ്റുവാനാണ് ഇവിടെ പറയുന്നത്. ഇനി 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വചനം.
ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു.
ഇവിടെ പറയുകയാണ്, ഇത് ലോകമോഹങ്ങളല്ല മനുഷ്യരുടെ മോഹങ്ങൾക്ക് അല്ലെ. ഒരുപക്ഷെ പല രീതിയിലായിരിക്കും നമ്മൾ അനുഭവപ്പെടുന്ന, ഒരുപക്ഷെ മാനുഷിക ഭയമായിരിക്കാം അല്ലെങ്കിൽ മറ്റ് വിഷയമോഹങ്ങളായിരിക്കാം. ഇവിടെ പറയുകയാണ് മനുഷ്യന്റെ മോഹങ്ങൾക്ക് നമ്മൾ ഇനി ദൈവത്തിന്റെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് ജോൺ 1 യോഹന്നാൻ 2:15-16.
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് തറയാകുന്നു.
അതെ, ഇവിടെ പറയുകയാണ് ലോകസ്നേഹം അല്ലെങ്കിൽ വേൾഡ്ലിനെസ്, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹമില്ല എന്നിവിടെ പറയുന്നു. അതിന് അനുബന്ധിച്ചുള്ള വചനമാണ് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിൽ പല ഫാക്കൽറ്റീസ് ഉണ്ട്, അതായത് പല അവയവങ്ങളുണ്ട്. നമുക്ക് മണക്കാൻ ഉള്ള ഫാക്കൽറ്റി ഉണ്ട്, കാണാനുള്ളതുണ്ട്, കേൾക്കാനുണ്ട്. ഇപ്പൊ ലോകമോഹം വരാനുള്ള ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അത് ഏതിലൂടെയാണ് വരുന്നത്? ഒന്നെങ്കിൽ ജഡമോഹം, ലാസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, അല്ലെങ്കിൽ കൺമോഹം, അതിലൂടെ വരാം ലോകസ്നേഹം, അല്ലെങ്കിൽ പ്രൈഡ് ഓഫ് ലൈഫ് ജീവനത്തിന്റെ പ്രതാപം. ഈ 3 ഫാക്കൽറ്റികളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ലോകസ്നേഹം കടന്നു വരുന്നത്. നമുക്ക് മണക്കുവാനും സ്പർശിക്കുവാനും ഇനോ കാണുവാനും ഉള്ള ശക്തി ഉള്ളതുപോലെ ഈ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആവുകയാണെങ്കിൽ, ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്നിവയിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ലോകസ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, എന്നെ എൻകറേജ് ചെയ്ത ചില ദൈവവചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉള്ള ഒരു ഒരു ഭാരം അല്ലെങ്കിൽ പാപമായിരിക്കാം നമ്മളെ ഈസിലി എൻടാംഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പിടിക്കപ്പെടാൻ ചാൻസ് ഉള്ളത്. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ ഈ പാപങ്ങളെ ശോധന ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഭാരമില്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മൾ മേൽത്തരമായ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അതൊരു സ്പിരിച്വൽ ഫാറ്റ് അല്ലെ, ആത്മീയമായിട്ടുള്ള ഒരു ഫാറ്റ് ഉണ്ടാക്കാതെ നമ്മൾ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തോടെയും ലീനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.